നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വിദേശ മലയാളികളുടെ കുട്ടികൾ എന്തിനും മലയാളം പഠിക്കണം. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഇവിടുത്തെ സ്ഥിരം താമസക്കാരായോ പൗരന്മാരായോ ജീവിക്കാൻ അവസരമുള്ളപ്പോൾ മലയാളം പോലൊരു ഭാഷ പഠിച്ചിട്ട് കുട്ടികൾ എന്തു ചെയ്യാനാണ്? ഒരുപാട് പേർ ചിന്തിക്കുന്ന, പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, മലയാളി കുടിയേറിപ്പാർത്ത സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒറ്റ വാക്കിലോ വാചകത്തിലോ ആർക്കും പറഞ്ഞു വയ്ക്കാവുന്ന ഒരു ഉത്തരമല്ല ഇതിനുള്ളത്. ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മലയാളം പഠിക്കണമെന്നും എങ്ങനെ മലയാളം പഠിക്കാമെന്നുമെല്ലാമുള്ള വിഷയങ്ങളിൽ രാജ്യത്തെ വിവിധ മലയാളം ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓൺലൈൻ ചർച്ച നടന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാളം ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമായി. വീട്ടിൽ പേരൻസ് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്നത്. പക്ഷെ മലയാളം ക്ലാസ്സിൽ പോയതിനു ശേഷമാണ് മലയാളം അത്യാവശ്യത്തിന് വായിക്കാനും എഴുതാനും പഠിച്ചത്. കൂടാതെ കുറെ വാക്കുകളും ഗ്രാമറും പഠിച്ചു.
ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയും പാശ്ചാത്യ സംസ്കാരം മുഖ്യധാരാ ജീവിത രീതിയുമായ ഒരു രാജ്യത്ത് ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇതുപോലെ മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ? ആ സന്തോഷമാണ് മലയാളം ഭാഷാ പഠന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ച ചർച്ചാവേദിയിലും നിറഞ്ഞു നിന്നത്.
ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്നും മലയാളം പഠിച്ചില്ല. മലയാളം ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇത്രയും പോലും മലയാളം അറിയാമെന്ന്. സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിലും വാക്കുകൾ ഇതിനെക്കാട്ടും തപ്പി തപ്പി ശരിക്കും മറ്റേ ആൾക്കാരോട് സംസാരിക്കാൻ കഴിയത്തില്ലായിരിക്കും.
വിവിധ മലയാളം സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിൽ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളത്തെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് പങ്കെടുത്തത്.
ഓസ്ട്രേലിയയിൽ എവിടെ വെച്ചെങ്കിലും ഒരു മലയാളിയെ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ വല്ലതും കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് മലയാളം നമുക്ക് വെറും ഒരു സംഭാഷണ ഭാഷ മാത്രമല്ല, നമ്മള് ഹൃദയം കൊണ്ട് സംവദിക്കുന്നതാണ് മലയാളത്തിലൂടെ. അത് നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ മക്കൾക്കും പഠിപ്പിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, നമ്മൾ അങ്ങനെ കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ലോകഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടല്ലേ ഇത്, അതിൽ കൂടുതൽ മക്കൾക്ക് ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മലയാളം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ, അവരത് പഠിക്കേണ്ടതല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ട്. അപ്പോൾ കുട്ടികളെ മലയാളം പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ അനവധിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകാനും അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനും വേണ്ടി മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികളായ കുറച്ച് പേർ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണിത്.
രാജ്യത്തിന്റെ പല ഭാഗത്തും മലയാളം ക്ലാസുകൾ ഉണ്ടെങ്കിലും എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളും തുറന്നുവെക്കുന്ന അവസരങ്ങളും പരസ്പരം മനസ്സിലാക്കുക എന്നതായിരുന്നു ഈ ചർച്ച സംഘടിപ്പിച്ചതിന് പിന്നിലെ ലക്ഷ്യമെന്ന് ഇതിന്റെ സംഘാടകരിൽ ഒരാളായ സതീഷ് ഹരിപ്പാട് പറഞ്ഞു.
അപ്പൊ ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഉടനീളമുള്ള മലയാള അധ്യാപകർ, അതിപ്പോ സ്കൂളുകളായിക്കോട്ടെ, ഇൻഡിവിജ്വലായിട്ട് മലയാളം ട്യൂഷൻ എടുക്കുന്ന ആളുകളുണ്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മലയാളി സമൂഹത്തിന്റെ മുഴുവനായിട്ട് ശ്രദ്ധയിലേക്കൊക്കെ എത്തിക്കുക, അതുവഴി എല്ലാവർക്കും ഒരു പ്രചോദനമാകുക എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഉദ്ദേശിച്ചതിന്റെ 10 മടങ്ങ് ഒരു എഫക്റ്റിൽ നടന്നു എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മലയാളികൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് എനിക്ക് തോന്നുന്നു ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അവർക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടുണ്ട്. അതായത് ഇത്രയധികം ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അതിന്റെ എന്താണ്, അതിന്റെ പിന്നിലുള്ള ഒരു എന്താണ്, അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നേട്ടം, അതായത് ഓസ്ട്രേലിയ പോലെ കമ്മ്യൂണിറ്റി ലാംഗ്വേജസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യത്ത് നമ്മൾ ഭാഷാ പഠനം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് നമുക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ശരിക്കും അവർക്ക് താല്പര്യമുണ്ട്, അവർ പഠിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന വലിയൊരു ഭാഗം ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത്തരം പ്രശ്നങ്ങളെ നേരിടാനുള്ള കുറച്ച് മാർഗങ്ങൾ, കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയധികം ആൾക്കാർക്ക് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്.
എന്തുകൊണ്ട് മലയാളം പഠിക്കണമെന്നും അത് എങ്ങനെ പഠിക്കാമെന്നുമെല്ലാം മലയാളത്തെ സ്നേഹിക്കുന്നവർ പരസ്പരം ആശയങ്ങൾ പങ്കുവച്ച വേദിയായിരുന്നു ഇത്.
ഓസ്ട്രേലിയയിൽ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ ലോട്ട് ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിപ്പിച്ചു വരുന്നുണ്ട്. ചെറുപ്രായത്തിൽ കുട്ടികളുടെ ബ്രെയിനിന് പുതിയ കാര്യങ്ങളെ വളരെ പെട്ടെന്ന് സ്വീകരിക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും എളുപ്പത്തിൽ കഴിയും. ഇത് കുട്ടികളുടെ വികസനത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ പ്രായത്തിൽ അവർ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ്, ഓർമ്മശക്തി, മൾട്ടി ടാസ്കിംഗ് സ്കിൽ, ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ, ഒരുപാട് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്നതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെ അവരുടെ പഠന വിജയത്തിനും ജീവിത വിജയത്തിനും സഹായിക്കുന്നു. എന്തായാലും നമ്മുടെ മക്കൾ ചെറുപ്പം മുതൽ അല്പമെങ്കിലും മലയാളം വീട്ടിൽ നിന്നും കേട്ടിരിക്കും. അത് അവരുടെ ഉള്ളിൽ പതിഞ്ഞു വരിക്കും. കൂടുതൽ മലയാളം പഠിക്കുന്നതിനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നതിലൂടെ അവരുടെ മുൻ തലമുറ പരിശീലിച്ചു വന്ന സംസ്കാരം, ജീവിത രീതികൾ, അവരിൽ അടിയുറച്ചിരിക്കുന്ന ശീലങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുകയാണ്. അതിലൂടെ തങ്ങളുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ വേരുകൾ അവർ മനസ്സിലാക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ചെറുപ്രായത്തിൽ വീട്ടിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ വളരെ ആക്റ്റീവായിരിക്കുന്ന കുട്ടികൾ വലുതാവുമ്പോൾ ഇതിലൊന്നും പങ്കെടുക്കാതെ ഇതിലൊക്കെ ഒരു വിമുഖത കാണിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിനൊരു പ്രധാന കാരണം നമ്മൾ പറയുന്നതും അതിനു പിന്നിലുള്ള വികാരമൊന്നും ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കും അവർക്കും ഇടയിൽ ഒരു അപരിചിതത്വത്തിന്റെ ഗർത്തം എന്നൊക്കെ പറയാം, അത് രൂപപ്പെടുന്നു. ഇതൊഴിവാക്കാൻ ഭാഷയും സംസ്കാരവും അവർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മലയാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബ്രിസ്ബെയിലും കാൻബറയിലും അത് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണെങ്കിൽ അഡ്ലൈഡിൽ ഭാഷാസ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. ന്യൂ സൗത്ത് വെയിൽസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ലാംഗ്വേജസിന്റെ സഹകരണത്തോടെ നടത്തപ്പെടുന്ന 8 മലയാളം ക്ലാസ്സുകളാണുള്ളത്. വിക്ടോറിയ മലയാളം ക്ലാസ്സുകളുടെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഒരു പിടി മുന്നിലാണ്. വിക്ടോറിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ മലയാളത്തെ ഉൾപ്പെടുത്തുവാനും അതുവഴി വിക്ടോറിയയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളം ക്ലാസ്സുകൾ തുടങ്ങുവാനും ചുരുക്കം ചിലർ നടത്തിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ വഴിവെച്ചു. നിലവിൽ മെൽബണിലും സമീപ പ്രദേശങ്ങളിലുമായി BSL-ന്റെ 8 മലയാള പഠന കേന്ദ്രങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ആലിസ് സ്പ്രിംഗ്, ത്രെഡ്ബോ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മലയാളം ക്ലാസ്സുകൾ തുടങ്ങുവാനുള്ള സഹായം ആവശ്യപ്പെട്ട് പലരും ബന്ധപ്പെട്ടിരുന്നു. നോട്ട് ഫോർ പ്രോഫിറ്റ് സെക്ടറിൽ നടക്കുന്ന ഇത്തരം ക്ലാസ്സുകളല്ലാതെ മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിപോഷണത്തിനായുള്ള പലവിധ ശ്രമങ്ങൾ ആസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. മെൽബണിന്റെ പല ഭാഗങ്ങളിലുമുള്ള കിഡ്സ് ക്ലബ്ബുകൾ, 5-6 കുടുംബങ്ങൾ ഒത്തുചേർന്ന് അവരുടെ കുട്ടികൾക്കായി നടത്തുന്ന ക്ലാസ്സുകൾ എന്നിവയും മലയാള ഭാഷാ പഠനത്തിന് സഹായകമാകുന്നു. ഇതിനൊക്കെ പുറമെ കേരള ഗവൺമെന്റ് കീഴിലുള്ള മലയാളം മിഷൻ, സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന മലയാളം ട്യൂഷൻ ക്ലാസ് എന്നിവയെപ്പറ്റിയുള്ള പരസ്യങ്ങളും കാണാൻ ഇടയായിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികളെ അയക്കാൻ സൗകര്യപ്രദമായ ഒരു മലയാളം ക്ലാസ് ഇല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വന്തം നിലയിൽ വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുവാൻ സഹായകമായ ഒരുപാട് വീഡിയോകളും വെബ്സൈറ്റുകളും ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. കൂടാതെ ഓൺലൈൻ മലയാളം ക്ലാസ്സുകൾ, ഇന്ററാക്റ്റീവ് CDകൾ എന്നിവയും ഭാഷാ പഠനത്തിനായി ആശ്രയിക്കാവുന്നതാണ്.
ഓസ്ട്രേലിയയിൽ മലയാളം പഠിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നവർ നേരിടുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്, നിരവധി പ്രതിസന്ധികളുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ചില ചോദ്യങ്ങളും പ്രതിസന്ധികളും, തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുട്ടികളെ മലയാളം ക്ലാസ്സിൽ കൊണ്ടുപോകാൻ എവിടെ സമയമെന്ന്, അല്ലെങ്കിൽ ഭാവിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ മലയാളം കൂടി പഠിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന്, അത്തരം വിഷയങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു.
ഒരു 3-4 പ്രശ്നങ്ങളാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു 3-4 പ്രശ്നങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് കുട്ടികൾക്ക് താല്പര്യമില്ല, കുട്ടികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മലയാളം സ്കൂളിൽ വിടാത്ത ആളുകളുണ്ട്. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് അതെങ്ങനെ കുട്ടികൾക്ക് നമ്മളത് കൺവിൻസിങ് ആയ രീതിയിൽ അത് അവതരിപ്പിക്കുന്നു എന്നതുപോലിരിക്കും. അപ്പം ആദ്യ പടി എന്നുള്ള നിലയിൽ വീട്ടിൽ മലയാളം സംസാരിക്കണം. എപ്പോഴും അവരുടെ കാതുകളിൽ ഇങ്ങനെ മലയാളം മുഴങ്ങി കേൾക്കട്ടെ. അതുപോലെ തന്നെ അവർക്കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന TV പരിപാടികളും ഓൺലൈൻ പ്രോഗ്രാംസൊക്കെ മലയാളത്തിലുള്ളത് കുട്ടികൾക്ക് അവരുള്ളപ്പോൾ അതൊക്കെ എപ്പോഴും പ്ലേ ചെയ്യുക. അപ്പോൾ അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ പോലും അവർ പോലും അറിയാതെ ചില വാക്കുകൾ അവരുടെ മനസ്സിൽ പതിയും, അവരത് ഫോളോ ചെയ്ത് ഭാഷയിലേക്ക് ഒരു താല്പര്യമൊക്കെ വരും. അതുപോലെ തന്നെ മലയാളം സ്കൂളുകൾ, മലയാളം സ്കൂൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മലയാളം സ്കൂളുകളിൽ വിട്ടുകൊണ്ട് മാത്രം ഒരു കുട്ടി മലയാളം മാത്രം ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല. അത് വീട്ടിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പക്ഷെ മലയാള സ്കൂളുകളിൽ വിടുന്നതുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഷാ പഠനം അവിടെ സാധ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് മലയാളം മാറും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിനൊരു ഡിമാൻഡ് ഉണ്ടാക്കണം നമുക്ക് വീട്ടിലൊക്കെ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട് കുട്ടികളൊരു കാര്യം കുട്ടികൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ നീ ഇത് മലയാളത്തിൽ ചോദിക്കാമെങ്കിൽ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞു നോക്കുക. അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങും. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, ഇവര് നിർഭാഗ്യവശാൽ അവർ പറയുന്നത് ഈ മറ്റ് ധാരാളം ആക്ടിവിറ്റീസ് വീക്കെൻഡ്സിലുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സമയം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശരിക്കും പറഞ്ഞത് ചെറിയൊരു ശതമാനമാണ്. അവരോട് പറയാനുള്ളത് ഓസ്ട്രേലിയയിൽ, അതായത് കമ്മ്യൂണിറ്റി ലാംഗ്വേജസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത് നമ്മൾ ഭാഷാ പഠനം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. അത് നമ്മൾ മറ്റു ഭാഷക്കാരെ നോക്കിയാൽ മതി. ഇപ്പം ചൈനക്കാരായിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, തമിഴ് ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിൽ ഒക്കെ കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടി അവരുടെ ഭാഷ പഠിപ്പിക്കാനും കുട്ടികൾക്ക് ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. ആ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കണ്ടെത്തുന്ന ആ സമയം നമുക്ക് മാത്രമല്ല നമ്മുടെ ഒരു മലയാളി സമൂഹത്തിനൊന്നാകെ ഭാവിയിൽ പ്രയോജനപ്പെടാം.
ഇന്ന് നമുക്കിവിടെ സംസാരിക്കാൻ എനിക്ക് തന്ന വിഷയം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ മലയാളത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിറ്റി കൂടുന്തോറും ഡിമാൻഡ് കൂടുകയാണ്. അപ്പോ നമുക്കിവിടെ പല കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. പരിഭാഷകരായിട്ട്, പരിഭാഷകർ ട്രാൻസ്ലേറ്റർ ആയിട്ട് നമുക്ക് പല മേഖലകളിൽ ആവശ്യം വരികയാണ്. ഉദാഹരണത്തിന് സ്കൂളുകളിൽ നമ്പർ ഓഫ് സ്കൂൾസ് ഇൻക്രീസ് ആവുകയാണ്. ഈ സ്കൂളുകളിൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത്. അതല്ലാതെ മെയിൻ സ്ട്രീമുകളിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ പഞ്ചാബി പോലെയോ തമിഴ് പോലെയോ ഒക്കെ മെയിൻ സ്ട്രീം സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തും. അതായത് നമ്മുടെ സാധ്യതകളുടെ മേഖലകളിൽ അധ്യാപന രംഗത്ത് നമുക്ക് ആവശ്യമായി വരികയാണ്, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായി വരികയാണ്, പിന്നെ നീതിന്യായ വകുപ്പ് ജസ്റ്റിസ് സിസ്റ്റത്തിൽ. ഇപ്പൊ നമുക്കൊരു കേസിന്റെ കാര്യത്തിൽ ട്രാൻസ്ലേറ്റർ ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ആളുകളില്ല, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഈ പരിഭാഷകരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ. ഇനി നമുക്ക് നാഷണൽ അക്രിഡേഷൻ അതോറിറ്റി ഫോർ ട്രാൻസ്ലേറ്റർ ആൻഡ് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരും ഒരുപാട് സംഘടനകൾ അതിൽ നമ്മുടെ മലയാളം രജിസ്റ്റേർഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
കഥയും കവിതയും മലയാള വിശേഷങ്ങളും എല്ലാമായി വിവിധ മലയാളം സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ചർച്ചാവേദിയിൽ പങ്കെടുത്തു.
മനുഷ്യരെല്ലാരും മുന്നു പോലെ ഞാൻ ഇന്ന് ഉണച്ചിന് കഥയാണ് പറയുന്നത്. പണ്ട് പണ്ട് കേരളം ഭരിച്ച രാജാവാണ് മഹാബലി. മഹാബലി
വെല്ലുവിളികളും പ്രതിസന്ധികളും ഒരുപാട് സമ്മാനിച്ച കൊറോണ മഹാമാരിക്കാലം തുറന്നിട്ട ചില നല്ല അവസരങ്ങളിലൊന്നായിരുന്നു ഒരുപക്ഷെ ഈ ചർച്ചാവേദി. ഓൺലൈൻ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകൾ നിത്യജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് ഇതാദ്യമായി ഓസ്ട്രേലിയയിലെ മലയാളം സ്കൂളുകൾ ഇത്തരത്തിൽ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരൊറ്റ ചർച്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നില്ലെന്ന് സംഘാടകരിലൊരാളായ സതീഷ് ഹരിപ്പാട് പറഞ്ഞു.
അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ നമ്മളൊരു ഈ ഒരു കൂട്ടായ്മ, അതായത് മലയാളം ഓസ്ട്രേലിയയിലുള്ള മലയാള അധ്യാപകരെ എല്ലാം കൂടെ ചേർത്ത് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് യാരാ ലാവ എന്നാണ്, മലയാള അക്ഷരം. അപ്പൊ അതൊരു സൗഹൃദ കൂട്ടായ്മയായിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ നമുക്കറിയാവുന്ന അധ്യാപകരെയൊക്കെ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പരിപാടി ആരെങ്കിലും മലയാള അധ്യാപകർ ഓസ്ട്രേലിയ ഉള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ എന്താണ് ആ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഈ പറഞ്ഞ മലയാളം അധ്യാപകർക്ക്, മലയാളം പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാനും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു ചർച്ചകളൊക്കെ നടത്തി പരിഹരിക്കാനും എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എന്തൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒന്നിച്ചൊരു ഫോഴ്സ് ആയിട്ട് ഇത് നമ്മുടെ മലയാള ഭാഷാ പഠനം ഓസ്ട്രേലിയയിൽ നമുക്ക് അതിൻ്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മലയാളം പഠിക്കണമെന്ന വിഷയത്തിൽ വിവിധ മലയാളം സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓൺലൈൻ ചർച്ചയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാമുള്ള ഒട്ടനവധി വിശേഷങ്ങളും ഓസ്ട്രേലിയൻ മലയാളി അറിഞ്ഞിരിക്കേണ്ട എല്ലാ വാർത്തകളും SBS മലയാളം ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. SBS റേഡിയോ ആപ്പിൽ നിന്ന് നിങ്ങൾക്കവ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക. sbs.com.au/malayalam.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.